ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജിതം. നിയുക്ത UDF MLA മാരുമായുള്ള ചർച്ചകൾക്ക് ശേഷം AICC നിരീക്ഷകർ ഡൽഹിയിലേക്ക് മടങ്ങി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിലെത്തും BJP MLA മാരുടെ യോഗത്തിൽ പങ്കെടുക്കും. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ വിജ്ഞാപനമിറക്കി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. TVK അധ്യക്ഷൻ വിജയ് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഗവർണറുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടണിലധികം എത്തിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ലക്നൌ സൂപ്പർ ജയിന്റ്സിന് 9 റൺസ് ജയം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജിതം. AICCയുടെ നിരീക്ഷകർ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് സംബന്ധിച്ച് ഇന്നലെ തിരുവനന്തപുരത്ത് ചർച്ച നടത്തിയ ശേഷം ഡൽഹിക്ക് മടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
സംസ്ഥാനത്തെ പുതിയ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഞായറാഴ്ച ഡൽഹിയിൽ നിന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള ചുമതല AICC പ്രസിഡന്റിനെ കൈമാറിക്കൊണ്ടുള്ള പ്രമേയം ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം പാസാക്കിയിരുന്നു. നിയമസഭാ കക്ഷി യോഗത്തിനായി കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം തിരുവനന്തപുരത്തേക്ക് അയച്ചിരുന്ന നിരീക്ഷകർ ഓരോ പുതിയ അംഗങ്ങളുമായും പ്രത്യേകം ചർച്ചകൾ നടത്തുകയും അവരുടെ അഭിപ്രായങ്ങൾ തേടുകയും ചെയ്തിരുന്നു. ഈ അഭിപ്രായം ഇവർ ഡൽഹിയിൽ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിൽ എത്തും. നിയുക്ത BJP MLA മാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ യോഗത്തിൽ തെരഞ്ഞെടുക്കും. നാളെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മുതിർന്ന BJP നേതാക്കൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ എന്നിവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ RN രവി വിജ്ഞാപനമിറക്കി. നിയമസഭയുടെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് നടപടി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കുവാനുള്ള അനുമതി തേടി തമിഴ് വെറ്റികഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി ഇന്നലെ വീണ്ടും കൂടിക്കാഴ്ച നടത്തി. കേവല ഭൂരിപക്ഷം സംബന്ധിച്ച് ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെന്ന് ലോക്ഭവൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്നും ആകാശവാണി ലേഖകൻ ദേവി പത്മനാഭൻ.
നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 118 അംഗങ്ങളുടെ പിന്തുണ വേണമെന്നിരിക്കെ TVK നിലവിൽ 5 കോൺഗ്രസ് MLA മാർ ഉൾപ്പെടെ 112 പേരുടെ പിന്തുണയാണുള്ളത്. TVK നേതാവ് വിജയ് ഇന്നലെ വീണ്ടും ഗവർണറെ കണ്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ സർക്കാർ രൂപീകരിക്കാൻ കത്തു നൽകുന്നതിന് പകരം കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണ കത്തുമായി ഗവർണറെ സമീപിച്ചത് തെറ്റായിപ്പോയെന്ന് നിയമ വിദഗ്ധർ പറയുന്നു.
അസമിൽ BJP നേതൃത്വം നൽകുന്ന NDA സർക്കാർ തുടർച്ചയായ 3rd തവണയും അധികാരത്തിലെത്തും. ചൊവ്വാഴ്ചയാണ് സത്യപ്രതിജ്ഞ. മുതിർന്ന BJP നേതാക്കൾ ഇന്നലെ ഗുവാഹത്തിയിൽ ഉന്നതതല യോഗം ചേർന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. വെറ്റിനറി കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. BJP നിയമസഭാ കക്ഷി യോഗം ഞായറാഴ്ച ചേരും. രാജ്യത്ത് ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടണിലധികം എത്തിയതായി കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷി. നിലവിലെ ആവശ്യകതയേക്കാൾ 3 ഇരട്ടിയാണിതെന്നും അദ്ദേഹം അറിയിച്ചു. ഗോതമ്പിന്റെയും അരിയുടെയും കരുതൽ ശേഖരം രാജ്യത്തുടനീളമുള്ള ക്ഷേമ പദ്ധതികൾക്കും പൊതുവിതരണ സംവിധാനത്തിനും തടസ്സമില്ലെന്ന് ഉറപ്പാക്കുന്നു. വിജയകരമായ വിളവെടുപ്പ്, കർഷകർക്കുള്ള സുസ്ഥിര പിന്തുണ എന്നിവ ഭക്ഷ്യസുരക്ഷ, കർഷകക്ഷേമം എന്നിവയോടുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ശക്തിപ്പെടുത്തുന്നതായും ശ്രീ പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് വിയറ്റ്നാം സഹമന്ത്രി വുഹായ് ക്വാനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സാങ്കേതിക വിദ്യ, നവീകരണം, ഗവേഷണം, സ്റ്റാർട്ടപ്പ്, ആവാസ വ്യവസ്ഥകൾ എന്നിവയിൽ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ഗവേഷണ സ്ഥാപനങ്ങൾ, നവീകരണ കേന്ദ്രങ്ങൾ, സാങ്കേതിക ഇൻക്യുബേഷൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിലുള്ള അക്കാദമിക് ഇടപെടലുകളും അവലോകനം ചെയ്തു. ഇന്ത്യ, ഫ്രാൻസ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള ത്രിരാഷ്ട്ര യോഗത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പങ്കെടുത്തു. അബുദാബിയിൽ നടന്ന യോഗത്തിൽ 3 രാജ്യങ്ങളും പങ്കാളിത്തം ശക്തിപ്പെടുത്തുവാനും വ്യക്തമായ സമയപരിധികളിലൂടെ പ്രവർത്തിക്കുവാനും സമ്മതിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ UAE തന്ത്രപ്രധാന പങ്കാളിത്തം അവലോകനം ചെയ്യുന്നതിനായി വിദേശകാര്യ സെക്രട്ടറി UAE സഹമന്ത്രിയുമായും ചർച്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, പ്രതിരോധം, ഫിൻടെക്, ആരോഗ്യം, വിദ്യാഭ്യാസം, സംസ്കാരം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിലെ പുരോഗതിയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. ഏകദേശം 3.5 km ദൈർഘ്യമുള്ള മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്ന് ആരംഭിക്കും. 1936 സ്ഥാപിതമായ ആകാശവാണി രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായ പ്രക്ഷേപണ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായി ഇപ്പോഴും തുടരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് ജയം. ഇന്നലെ ലക്നൌവിൽ നടന്ന മത്സരത്തിൽ 9 runs ബംഗളൂരുവിനെ പരാജയപ്പെടുത്തിയത്. 213 runs വിജയലക്ഷ്യം പിന്തുടർന്ന റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 19th over 6 wicket നഷ്ടത്തിൽ 203 runs എടുത്തു. മഴ മൂലം മത്സരം 19th over ചുരുക്കിയിരുന്നു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്ത് നവീകരിച്ച പാസഞ്ചർ റിസർവേഷൻ സംവിധാനം ഓഗസ്റ്റിൽ നിലവിൽ വരുമെന്ന് റെയിൽവേ മന്ത്രാലയം. 40 years പഴക്കമുള്ള റിസർവേഷൻ സംവിധാനമാണ് പുതിയ രീതിയിലേക്ക് മാറുന്നത്. ഒരു റിപ്പോർട്ട്.
1986 ആദ്യമായി അവതരിപ്പിച്ച നിലവിലെ റിസർവേഷൻ സംവിധാനം കഴിഞ്ഞ 40 years നിരവധി ചെറിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പൂർണ്ണമായും പരിഷ്കരിച്ചിരിക്കുകയാണ്. 2002 ഇന്റർനെറ്റ് അധിഷ്ഠിത ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചതിനുശേഷം ഇന്ത്യൻ റെയിൽവേ പൂർണ്ണമായും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലേക്ക് മാറി. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ജൂലൈയിൽ റെയിൽ വൺ മൊബൈൽ ആപ്പ് അവതരിപ്പിച്ചു. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഈ ആപ്പിന് യാത്രക്കാർക്കിടയിൽ മികച്ച പ്രതികരണം ലഭിച്ചു. ടിക്കറ്റ് സ്ഥിരീകരണത്തിനായി AI അധിഷ്ഠിത സംവിധാനവും റെയിൽ വൺ ആപ്പിലൂടെ സാധ്യമാകുന്നു. നവീകരിച്ച സംവിധാനത്തിലേക്ക് ട്രെയിനുകൾ മാറുമ്പോൾ യാത്രക്കാർക്ക് അസൌകര്യം ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാൻ ന്യൂഡൽഹിയിലെ റെയിൽ ഭവനിൽ നടന്ന അവലോകന യോഗത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
കേരളം, മാഹി, തെക്കൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉത്തർപ്രദേശ്, കിഴക്കൻ രാജസ്ഥാൻ, തീരദേശ കർണാടക എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടു കൂടിയ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകും. മധ്യപ്രദേശ്, ബീഹാർ, ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലും സമാന കാലാവസ്ഥ ആയിരിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഉചിതമായ പൊതുജനാരോഗ്യ നടപടികൾ വേഗത്തിലും ഫലപ്രദമായും നടപ്പിലാക്കുകയാണെങ്കിൽ ഹാൻഡ വൈറസ് ബാധയുടെ തോത് കുറയ്ക്കാൻ കഴിയുമെന്ന് WHO മേധാവി ടെട്രോസ് അദാനോം ഗബ്രിയേസസ്. ഹാൻഡ വൈറസ് കേസുമായി ബന്ധപ്പെട്ട് ജനീവയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അർജന്റീനയിലെ ലബോറട്ടറികളിൽ നിന്ന് 5 രാജ്യങ്ങളിലേക്ക് ഏകദേശം 2500 ഹാൻഡ വൈറസ് ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ അയച്ചതായി WHO അറിയിച്ചു. അതേസമയം ഡച്ച് ക്രൂയിസ് കപ്പൽ MV ഹോണ്ടിയസിൽ ഹാൻഡ വൈറസ് ബാധയെ തുടർന്ന് 3 യാത്രക്കാരാണ് മരിച്ചത്. ഇന്ന് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം. ഐക്യം, സന്നദ്ധ പ്രവർത്തനം, പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായം എന്നീ മാനുഷിക ശ്രമങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിനായാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. റെഡ് ക്രോസ് സ്ഥാപകൻ ഹെൻറി ഡുനന്റിന്റെ ജന്മദിനമായ May 8 എല്ലാ വർഷവും ഈ ദിനം ആചരിക്കുന്നത്. മാനവികതയിൽ ഐക്യം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ചൈനയിലെ ഷാങ്ഹായിൽ നടക്കുന്ന ലോകകപ്പ് 52nd ദക്ഷിണ കൊറിയയ്ക്കെതിരായ തകർപ്പൻ ജയത്തോടെ ആദ്യ മെഡൽ ഉറപ്പിച്ച് ഇന്ത്യയുടെ വനിതാ റിക്കർവ് ടീം. 10 times ഒളിമ്പിക് ചാമ്പ്യന്മാരായ കരുത്തരായ ദക്ഷിണ കൊറിയയെ സെമിഫൈനലിൽ അട്ടിമറിച്ചാണ് ഇന്ത്യൻ ടീം ഈ നേട്ടം കൈവരിച്ചത്. പരിചയസമ്പന്നരായ ദീപിക കുമാരി, അങ്കിത ഭഗത്, കൌമാരതാരം കുംകും മോഹോദ് എന്നിവർ അടങ്ങുന്ന സംഘം കൊറിയൻ ടീമിനെ 5-1 എന്ന സ്കോറിനാണ് പരാജയപ്പെടുത്തിയത്. ഇതോടെ ഞായറാഴ്ച നടക്കുന്ന സ്വർണ മെഡലിനായുള്ള പോരാട്ടത്തിൽ ഇന്ത്യ 2nd seed ചൈനയെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജിതം. നിയുക്ത UDF MLA മാരുമായുള്ള ചർച്ചകൾക്ക് ശേഷം AICC നിരീക്ഷകർ ഡൽഹിയിലേക്ക് മടങ്ങി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിലെത്തും. BJP MLA മാരുടെ യോഗത്തിൽ പങ്കെടുക്കും. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ വിജ്ഞാപനമിറക്കി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. TVK അധ്യക്ഷൻ വിജയ് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഗവർണറുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് ഭക്ഷ്യധാന്യ ശേഖരം 604 lakh ടണിലധികം എത്തിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് 9 runs ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.